ദൈവമായവർത്താവേ, നിന്റെ വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും ദുഃഖത്തിൽ ആശ്വാസവും വേദനയിൽ ശാന്തനവും നിരാശയിൽ പ്രത്യാശയും നൽകുമല്ലോ. കർത്താവേ, നിന്റെ വിശുദ്ധ വചനം ശരിയായി വായിക്കുവാനായിട്ട് ജീവികൾക്ക് കൃപ നൽകണമേ. ആമേൻ. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ. ദാര്യാവേശ്, ഹലോ ഹലോ ഹലോ, ഹലോ ദൈവമേ, നിന്റെ വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും ദുഃഖത്തിന് ആശ്വാസവും വേദനയ്ക്ക് ശാന്തനവും നിരാശയിൽ പ്രത്യാശയും നൽകുന്നതാകുന്നുവല്ലോ. ഭർത്താവേ, നിന്റെ വിശുദ്ധ വചനം ശരിയായിട്ട് വായിക്കുവാൻ ഈ എളിയവക്ക് കൃപ നൽകണമേ. ആമേൻ. ഹലോ ഹലോ ഹലോ, ദൈവമേ, നിന്റെ വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും ദുഃഖത്തിന് ആശ്വാസവും വേദനയിൽ ശാന്തനവും നിരാശയിൽ പ്രത്യാശയും നൽകുമല്ലോ കർത്താവേ. ഈ ഇലയുടെ ഈ ഇലയുടെ ശരിയായി നിന്റെ വചനം വായിക്കുവാൻ തക്കവണ്ണം കുറവ് നൽകണമേ. ആമേൻ. ചെറിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം എട്ടാം മാസത്തിൽ ഇടോ പ്രവാചകന്റെ മകനായ പെരേഖ്യാവിന്റെ മകനായ സെഖര്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കലേ തിരുവീനെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്നാ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെയായി തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവർത്തികളെയും വിട്ടുതിരുവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെയ്തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പിതാക്കന്മാരെവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? എന്നാൽ ഞാൻ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചിരിക്കില്ലയോ? ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവർ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനം തിരിഞ്ഞ് പറഞ്ഞില്ലയോ? ദാര്യാവേശിന്റെ രണ്ടാം ആണ്ടിൽ മാസമായ പതിനൊന്നാം മാസം 24 തീയതി ഇദ്ദോവിന്റെ മകനായ ബെരേഖ്യാവിന്റെ മകനായ സെഖര്യാ പ്രവാചകനെ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്ന് അവന്റെ പിൻപിൽ ചുമപ്പും നൂരായ നിറവും വെണ്ണയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനനെ, ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറേ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ കൃഷിച്ചിരിക്കുന്ന യെരുശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും എത്രത്തോളം കരുണ കാണിക്കാതെ ഇരിക്കുമെന്ന് ചോദിച്ചു. അതിനെ യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ച് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരുശലേമിനും സീയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പമാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് ധൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരുശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ആലയം അതിൽ പണിയും യെരുശലേമിന്മേൽ അളവുന്നൂൽ പിടിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീനിയും പ്രസംഗിച്ചു പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധിയേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരുശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ നാല് കൊമ്പും കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദായെയും ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന് ഉത്തരം പറഞ്ഞു. യഹോവേ, എനിക്ക് നാല് കൊല്ലം മാരെ കാണിച്ചു തന്നു, ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ ആരും തല ഉയർത്താതെ വണ്ണം യഹൂദായെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാവുന്നു അവ. ഇവരോ യഹൂദാ ദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതിയുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും തലപോക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരുശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളമെന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു. അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്നു. അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ഹേ വടക്കേ ദേശം വിട്ടോടുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിൽ നാല് കാറ്റുപോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോവ, സൈന്യങ്ങളുടെ യഹോവയായി പ്രാരം ചെയ്യുന്നു. നിങ്ങളോട് കവർച്ച ചെയ്ത ജാതിയുടെ അടുക്കല്ലവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈ വിളിക്കും, അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. സിയോൻ പുത്രിയെ ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധദേശത്തെ ഹൂദായ തന്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരുശലേമിനെ വീണ്ടും തെരഞ്ഞെടുക്കുകയും ചെയ്യും. സകല ജഡവുമായുള്ള ഒരേ യഹോവയുടെ മുൻപിൽ മിണ്ടാതെ ഇരിപ്പീൻ. അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്നു. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപ് നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ യഹോവനെ പരസിക്കുന്നു, യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ പരസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട പൊള്ളിയല്ലയോ എന്നെ കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപ് നിൽക്കുകയായിരുന്നു. അവൻ തന്നെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവന്റെ നിന്ന് നീക്കി കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അവർത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ളോര് മുടി വയ്ക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവൻ അവന്റെ തലയിൽ വെടിപ്പുള്ളോര് മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുത്ത് നിൽക്കുകയായിരുന്നു. യഹോവയുടെ ദൂതന് യോശുവയോടെ സാക്ഷീകരിച്ചെന്തെന്നാൽ, സൈന്യങ്ങളെ യഹോവയായി പ്രാരമണി ചെയ്യുന്നു, നീ എന്റെ വഴികൾ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുന്നിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുതലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എന്റെ ദാസനായ മുള എന്നതിനെ വരുത്തും. ഞാൻ യോശുവയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ ഏഴെണ്ണും ഉണ്ട്. ഞാൻ അതിന്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകത്യം പോക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാലിൽ നിങ്ങൾ ഓരോരുത്തരുടെ അണ്ടാന്റെ കൂട്ടുകാരനെ മുന്തിരിവല്ലിയുടെ കീഴിലേക്കും അതിവൃക്ഷത്തിൻ കീഴിലേക്കും ക്ഷണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി, നീ എന്ത് കാണുന്നു എന്നോട് ചോദിച്ചതിന് ഞാൻ, മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു ഉണക്കുണ്ടും അതിന്റെ തലയ്ക്കല്ലൊരു ഉടവും അതിന്മേൽ ഏഴ് വിളക്കും, അതിന്റെ തലയ്ക്കലുള്ള ഏഴ് വിളക്കിന് ഏഴ് കുഴലും, അതിനരികെ കുടത്തിന്റെ വലത്ത് ഭാഗത്ത് ഒന്ന് ഇടത്ത് ഭാഗത്തൊന്ന് ഇങ്ങനെ രണ്ട് ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്നതിനോട് ഞാൻ, യജമാനനെ ഇതെന്താവും എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇത് എന്താകുന്നു എന്നെ നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞെന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബ്ബാബേലിന് മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിനെ കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ലെ കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് സ്ഥാനമിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കലയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. അത്ഭുതകാര്യങ്ങളുടെ ദിവസത്തെ ആർത്തു സ്വീകരിക്കുന്നു. സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഏത് തന്നെ സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട് കണ്ട് സന്തോഷിക്കുന്നു. അതിനെ ഞാൻ അവനോട്, വിളക്കുകണ്ണിന്റെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും ഉള്ള രണ്ട് ഓലിവ് മരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ രണ്ടാം പ്രാവശ്യവനോട്, പൊന്നുകൊണ്ടുള്ള രണ്ട് നാളത്തിന്മരിയെ നിറമായ എണ്ണ ഒഴുകുന്ന രണ്ട് ഒലിവ് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. അവൻ എന്നോട്, ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചില്ല യജമാനെ എന്ന് ഞാൻ പറഞ്ഞു. അതിനവൻ, ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന രണ്ട് അവിശക്തന്മാർ എന്ന് പറഞ്ഞു. സങ്കീർത്തനം 91. അച്ഛൻ തന്റെ മറവിൽ വസിക്കുകയും നിർവശക്തന്റെ നിലനിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്നെ പറയുന്നു. അവൻ നിന്നെ വേദക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയും പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പരിചെന്ന ആശ്രയത്തെയും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടെ അടുത്തു വരികയില്ല. നിന്റെ വന്നുകൊണ്ട് തന്നെ നീ നോക്കി പുരുഷന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാവുന്നു. നീ അത്ര തന്നെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനെ അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെ കുറിച്ച് തന്റെ പുതന്മാരോട് കൽപ്പിക്കും. അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അവനിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പനെയും നീ മരിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരവനുള്ളും. കഷ്ടകാലത്തെ ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഫാറഹ്മോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി, അതുമുതൽ നേകം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുപാടിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പൗത്തുവസ്തു ഭദ്രാതുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനം പ്രത്യേകാൽ നമ്മുടെ പിതാക്കന്മാരും അതുപോലെ നമ്മുടെ കർത്താവിന്റെ അപ്പോസ്തോലന്മാരുമായ 12 പൗലോസ്ലിഹയുടെ ചേർത്ത് 13 അപ്പോസ്തോലന്മാരുടെ നാമധേയത്തിൽ ഭക്തിയോടെ നോമ്പനുഷ്ഠിക്കുന്ന ഈ ദിനം നമ്മെ തന്നെ ഈ നോമ്പിൽ ദൈവം മുമ്പാകെ താഴ്മയെ സമർപ്പിക്കുവാനും പിതാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ള ലക്ഷ്യമായ പാതയുടെ പിന്നാലെ അണിനിരന്നുകൊണ്ട് ആ പാതയെ അനുധാനം ചെയ്ത് നന്മ പ്രാപിപ്പാനും ദൈവം നമ്മളിടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവഭക്തിയോടും കൂടെ ഈ ശുശ്രൂഷയിലെ പങ്കാളികളാകാൻ ഉയരങ്ങളിൽ നിന്ന് ശക്തി അയച്ചു തരണമേ എന്ന് ദൈവസന്നിധിയിൽ വളരെ താഴ്മയോട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന അഭിനന്ദിയ പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകാൽ വന്യ മാമനച്ചൻ, ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസക് പി പ്രകാശച്ചൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഗുരുനാഥനും വൈദിക സെമിനാരി അധ്യാപകനുമായിരിക്കുന്ന ഡോക്ടർ എം പി ജോർജ് അച്ഛനും ഇതിൽ സംബന്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ വൈദികരെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ ഡാലസിൽ നിന്നും ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നത് നമ്മളൊക്കെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വന്യ തമ്പാൻ വർഗീസ് അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛനെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുകയും വളരെ അനുഗ്രഹത്തോടുകൂടി ഇതിന്റെ ഭാഗമാവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ മാതാപിതാക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഒരു ധന്യമായി തീരുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 94-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 94-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൽ നടുവിൽ കാണുന്ന അതിശ്രേഷ്ഠനാം യേശുവിനെ എന്നാരംഭിക്കുന്ന ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം.
അടവീതരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ, വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. അനിനീർ പുഷ്പം ചാരോ നീലവൻ പറയുമേ താഴ്വാരയിൽ വിശുദ്ധാരീരാതി വിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ വിശുദ്ധാരീരാതി വിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാമീമൊരു യാത്രയെ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ അകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ പാഴി വിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ പാഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ മാനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ തിരുക്കാരം നീട്ടിയെടുത്താണറ്റു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ തിരുക്കാരം നീട്ടിയെടുത്താണറ്റു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ തിരുഹിതമീഹെ തികച്ചിടുവാ ഇതാ ഞാനിപ്പോൾ വന്നിടുമേ എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുമേ എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുമേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. വിലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. വിലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. വിലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ശ്രേഷ്ഠതാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയാരാജാവേ നിനക്ക് സ്തുതി. ഹറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അസുഖം ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശീലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കുന്നതിനൊക്കെ ഉള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ കർത്താവേശു മെശിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മൃത്തു മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവിയുടായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദേവതമ്പുരാനോട് നീ അപേക്ഷിച്ചുള്ളയാണേ. ആമേൻ.
ഭാഗ്യമോറേണ്ട കർത്താവേ, നിന്നെ ആശ്രയിപ്പാനും നിന്നെ അഭയപ്രായപ്പാനും നിന്നെ വിളിപ്പാനും ഞങ്ങളുടെ വേദനകൾക്ക് വൈദ്യവും ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പാപപരിഹാരം നിന്നോട് യാചിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കർത്തങ്ങളെ ആചരിപ്പാനും അതിനാൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുവാനും നിന്റെ ദയയിൽ ആശ്രയിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അനീതികളിൽ നിന്നാകുന്നും തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞും ഈ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങൾ കൃപയറിടണമേ. ഞങ്ങളുടെ കർത്താവേ, ഈ ലോകത്ത് സമാധാനത്തിന്റെ മനുഷ്യർക്കുള്ളതായ നല്ല അവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ. മുഖപ്രസാദവും സകല മനുഷ്യരെ സ്തുതിക്കത്തക്കതായ പ്രവൃത്തികളും ഇവിടെ വച്ച് സമ്പാദിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആ ലോകത്ത് നിന്റെ ഭയങ്കര പ്രസാദവും ഞങ്ങൾക്ക് നൽകണമേ. സന്തോഷങ്ങളുടെ മണവറയിലേക്കും സൗഭാഗ്യങ്ങളുടെ ആനന്ദത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തുമുള്ള സകല പുണ്യവാന്മാരെയും ജയം ധരിച്ചോളും. വിശുദ്ധയുമായ ദൈവമാതായ പരിശുദ്ധ കന്യാമറിയാമിന്റെയും പ്രാർത്ഥനകളാൽ തന്നെ കർത്താവേ, ശ്രീഹന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇടുങ്ങിയ വഴിയിൽ കൂടി ഞങ്ങൾ ബുദ്ധിയോടെ മാറാകണമേ. അവരുടെ പ്രാർത്ഥനകളാൽ രോഗികൾ സുഖപ്പെടുകയും ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം, ദരിദ്രർക്ക് ഐശ്വര്യം പ്രാപിക്കുകയും ധനവാന്മാർ ധാർമ്മികരായി തീരുകയും ചെയ്യുമാറാകണമേ. സ്വാഹി ഉപദേശങ്ങൾ ഞങ്ങൾ സ്ഥലപ്പെടുകയും ഏഴെങ്കിലിനടുത്ത മുറകളാൽ ഞങ്ങളുടെ അരകൾ മുഴക്കപ്പെടുകയും ദുഷ്ടനോടുള്ള യുദ്ധങ്ങളെയെല്ലാം ഞങ്ങൾ ജയിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോബകുല സുബാൻ ലവോൽ മീൻ
പിതൃത്ര പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച ദൈവം നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിൽ സംഗമിക്കുവാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇടയാക്കി തീർത്തതിൽ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ താഴ്മയോടെ അടുത്തു വരാം. വളരെ അത്ഭുതകരമായി തന്റെ കാലങ്ങളിൽ നമ്മെ താങ്ങുന്നു. ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങൾ അനവധിയാണെങ്കിലും ഹൃദയം ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നവര് അതിൽ തട്ടി വീഴാതെ ആ കരങ്ങളിൽ സ്വസ്ഥമായിരിക്കാൻ തക്കവണ്ണം ബലം നൽകുന്ന ആ ദൈവകാരുണ്യത്തിന് നമുക്ക് സ്തുതി കരയറ്റാം. പ്രത്യേകിച്ച് ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധ ശ്ലീഹന്മാരുടെ നാമധേയത്തിൽ നാം നോമ്പനുഷ്ഠിക്കുക. പ്രത്യേകിച്ച് 19-ാം തീയതി പരിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ഓർമ്മയായി സഭ പ്രത്യേകമായിട്ട് കൊണ്ടാടുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ശ്ലീഹ നോമ്പ്, പ്രത്യേകിച്ച് പരിശുദ്ധ ശ്ലീഹന്മാരുടെ ജീവിതം, അവരനുഷ്ഠിച്ച ത്യാഗം, ഒരുപക്ഷെ ക്രിസ്തുവിന് വേണ്ടി അവര് അവരുടെ ജീവിതം സമർപ്പിച്ചു എന്നതിനേക്കാൾ ഉപരിയായി ലോകത്തിന് വേണ്ടി അവരെ അവരുടെ ജീവിതം സമർപ്പിച്ചു എന്ന് വേണം നമ്മൾ തിരിച്ചറിയാനായിട്ട്. കാരണം ക്രിസ്തുവും ക്രിസ്തുവിനോട് ചേരുന്നവരും അനുഭവിക്കുന്ന ദുരിതം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ശ്ലീഹന്മാര് അവരർപ്പിച്ച സുവിശേഷങ്ങളും അവർ സമർപ്പിച്ച അവരുടെ ജീവിതവുമൊക്കെ എന്റെയും നിങ്ങളുടെയും ആത്മീയ പുരോഗതിക്കും ദൈവസന്നിധിയിലേക്കുള്ള ശ്രദ്ധേയമായ വളർച്ചയ്ക്കുമുള്ള സാധ്യതയാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ കൂടുതൽ അവരെ സ്നേഹിക്കുവാനും അവരെ ഓർക്കുവാനും അവരുടെ മധ്യസ്ഥൽ അഭയം പ്രാപിച്ച് ആ പാത പിന്തുടരുവാനുമുള്ള ഒരു വലിയ വിളിയായി നാം തിരിച്ചറിയണം. അപ്പോഴാണ് തീർച്ചയായിട്ടും ഈ ശ്ലീഹ നോമ്പ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ ഫലവത്തായി രൂപാന്തരപ്പെടുക. നമ്മൾ വായിക്കുന്ന 19-ാം സങ്കീർത്തനം നമ്മൾ നിരന്തരം ഞായറാഴ്ചകളില് വായിക്കുന്ന ഒരു ഭാഗമാണ്. അതിനകത്തെ 12-13 വാക്യങ്ങൾ നമ്മൾ ഒരുപാട് ആഴമായി ശ്രദ്ധിക്കാൻ ഇടവരുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. ഒരുപക്ഷെ നാം ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ നമ്മൾ അധികം നമ്മുടെ അധരങ്ങളിൽ കൂടി മാത്രമേ ഈ വാക്യങ്ങൾ ഓടാറുള്ളൂ. എന്നാൽ നമ്മുടെ കണ്ണുകൾ തട്ടുന്ന ഈ ഭാഗം നമ്മുടെ ഹൃദയത്തെക്കൂടി ചേർത്ത് യോജിപ്പിക്കുമ്പോൾ അല്ലാതെ ഭയം നൽകുന്ന ഒരു വാക്യമാണ്: മറഞ്ഞിരിക്കുന്ന എന്റെ തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്, തെറ്റുകളെ ഗ്രഹിക്കുന്നതാണല്ലോ ഈ നോമ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പരിശീലനം. അനുതാപത്തോടും ഭക്തിയോടും ജീവിതത്തിൽ വന്നുപോയ പിഴകളെ ഒന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയാൽ അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ശോഭനമായ ഒരു പടിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളെ ഈ നോമ്പിൽ ഭരിക്കട്ടെ. അല്പം കൂടെ ഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ അനുതാപത്തോടെ തലകളെ വണങ്ങുവാനും അനുതാപം നമുക്ക് നൽകുന്ന ശുദ്ധീകരണവും ആ ശുദ്ധീകരണം നമുക്ക് നൽകുന്ന ദൈവ സാന്നിധ്യബോധവും അത് വാക്കുകൾക്ക് അതീതമാണ്. ഈ നോമ്പനുഷ്ഠാനങ്ങളൊക്കെ ആ ഒരു ബോധ്യത്തിലും തിരിച്ചറിവിലും നമുക്കുതകട്ടെ. അത് നമ്മുടെ വ്യക്തിജീവിതത്തിന്റെയും നമ്മുടെ കുടുംബജീവിതത്തിന്റെയും അല്ലെങ്കിൽ വരും തലമുറയുടെ നന്മയ്ക്കുമൊക്കെ മുഖാന്തരമായി വഴി തുറക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. പിന്നെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛന. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. അത് ഈ പ്രാർത്ഥനയ്ക്ക് മാത്രമൊന്നുമല്ല, ഈ പദ്മാസനത്തിന് തന്നെ. കാരണം ഈ ഡയസിലെ വിവിധ തലങ്ങളിൽ അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ വാക്കുകളും അച്ഛന്റെ ശ്രേഷ്ഠമായ നേതൃത്വ പാഠവുമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പദ്മാസനത്തിലെ സീനിയർ വൈദികരായി ഞങ്ങളൊക്കെ ആദരിക്കപ്പെടുന്ന വന്നിയ വൈദികനാണ്. അവസരമുള്ളപ്പോഴൊക്കെ അച്ഛന് ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്നു. അല്ലെങ്കിൽ തന്നെ മിക്കവാറും ഈ ശുശ്രൂഷയിൽ അച്ഛന്റെ ഞാൻ ഒരുപക്ഷെ അച്ഛന്റെ പേരുകൾ എടുത്ത് പറയാറില്ലെങ്കിൽ പോലും എനിക്കറിയാം എപ്പോഴും അച്ഛനും കൊച്ചിനുമൊക്കെ ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുകയും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ശ്രേഷ്ഠ വൈദികനാണ്. ഡാലസ് സെന്റ് മേരീസ് COIയുടെ വികാരിയായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് നമുക്ക് അച്ഛന്റെ പ്രസംഗത്തിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ശ്രവിക്കാം. നമ്മളൊക്കെ എപ്പോഴും ആദരിക്കുകയും ഈ സഭയുടെ അഭിമാനവും അലങ്കൃത ഓർത്തഡോക്സ് സഭയുടെ വാനം പാടിയായി നമ്മൾ ആദരിക്കുകയും അതിനേക്കാൾ ഉപരി ഞങ്ങളൊക്കെ ഗുരുനാഥനായി ഹൃദയത്തിൽ ബഹുമാനത്തോടും സ്നേഹത്തോടും ഏറ്റെടുത്തിട്ടുള്ള വന്നിയ വൈദിക സ്ട്രാറ ഡോക്ടർ MB ജോർജ് രണ്ടാഴ്ച മുമ്പ് അച്ഛന് പ്രസംഗവും നടത്തി. ഇതിന്റെ അകത്ത് അച്ഛന്റെ ഗാനവും അച്ഛൻ ഒരുപക്ഷെ നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ ഗായകനാണ്. നമ്മുടെ ആരാധന ഗീതങ്ങളാണെങ്കിലും അല്ലാത്ത ഗീതങ്ങളാണെങ്കിലും അച്ഛനിൽ നിന്ന് കേൾക്കുന്നത് ഒരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ ഞാൻ ഈ പ്രാർത്ഥനയിൽ അച്ഛനൊരു ഗീതം ആലപിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമുക്കറിയാം സാധാരണ വലിയ ഗായകരൊന്നും ഡിവൈസ് ഇല്ലാതെ പാടാറൊന്നുമില്ല. പക്ഷെ അച്ഛന് അതിനും മനസ്സ് കാണിക്കുന്നു എന്നുള്ളത് അച്ഛന്റെ ആ നല്ല മനസ്സിനെ ഏറ്റവും താഴ്മയോടെ ഞങ്ങളെ കാണുന്നു. ഇപ്പോഴ് പ്രിയപ്പെട്ട ഡോക്ടർ MB ജോർജ് അച്ഛൻ ഒരു സുവിശേഷ ഗീതം ആലപിക്കും. അതിനുശേഷം വന്നിയ തമ്പാനച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്.
എന്നാളും മണ്ണിലെ സാധുവിന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ, എന്നെ കരുതുന്ന കർത്താവ് നീ, എന്നെ യേശുവേ. ആകുല നേരത്തൻ ചാരത്തണഞ്ഞ് ഏകുന്നു സാന്ത്വനം നീയെനിക്ക്, ആകയാലില്ല തെല്ലും ഭയം, പകലും രാവും നീയ ഭയം. എന്റെ യേശുവേ നീയാശ്രയം, എന്നാളും മണ്ണിലെ സാധുവിന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ, എന്നെ യേശുവേ. ചിന്തി നീ ചെന്നിനം ക്രൂശീലതാഴൻ, ബന്ധനം നീക്കി നിൻ സ്വന്തമാക്കി, എന്തൊരു ഭാഗ്യ നിത്യബന്ധം, സന്തതം പാടും സന്തോഷമായി എന്നേശുവേ നീ ആശ്രയം എന്നാളും മണ്ണിലെ സാധുവിന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവും നീ എന്നേശുവേ എന്നു നീ വന്നിടും എന്നാൽമനാഥ വന്നല്ലാതെന്നാധി തീരുകില്ല ഒന്നേ എന്നാശമിന്നെ കാണ്മാൻ ആമേൻ കർത്താവേ വന്നിടേ എന്നേശുവേ നീ ആശ്രയം എന്നാളും മണ്ണിലെ സാധുവിന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ എന്നേശുവേ
വളരെ നന്ദി അച്ഛ മനോഹരമായ ഗീതം ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതിൽ അച്ഛന് ഒരുപാട് സ്നേഹവും നന്ദി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി പ്രിയപ്പെട്ട തമ്മാൻ വർഗീസ് അച്ഛനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു രാജേഷ് അച്ഛൻ. പിതാവും പരിശുദ്ധ റൂഹായുമാണ് ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ഈ പ്രാർത്ഥന സംഗമത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും പരിശുദ്ധാതൃത്വത്തിന്റെ തന്റെ നാമത്തിൽ സ്നേഹവന്ദനം ആശംസിക്കുന്നു. അനേക വർഷങ്ങളായി അനേകർക്ക് ആത്മീക പ്രചോദനമായി നിലകൊള്ളുന്ന നമ്മുടെ ഭദ്രാസനത്തിന്റെ ചുമതലയിലും അഭിമന്യ ഇടവുമുദ്രാപൂരിത തിരുമേനിയുടെയും വന്യരായ ഏതാനും വൈദികരുടെയും പ്രത്യേകിച്ച് രാജേഷത്തിന്റെയും നേതൃത്വത്തിൽ അഭംഗുരം നടന്നുവരുന്ന ആത്മീക സംഗമമാണ് നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മ. അനേക പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഇതിൽ സംബന്ധിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും കൂടുതൽ കൂടുതൽ താല്പര്യത്തോടുകൂടി ഇതിൽ സംബന്ധിക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും അതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ദൈവത്തിന്റെ നടത്തിപ്പാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനോടൊപ്പമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിയോഗമായിട്ട് ഇതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇന്ന് പ്രാർത്ഥനകൾക്കും പ്രസംഗങ്ങൾക്കും യാതൊരു ക്ഷാമവുമില്ലാത്തൊരു കാലമാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെയും സുലഭമായിരിക്കുന്ന, വലിയ ചിലവൊന്നും കൂടാതെ നമുക്ക് പ്രാപ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് ഇതിന്റെ ലഭ്യത വളരെ കൂടുതലായിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുന്ന അനേകം വ്യക്തികൾ, കുടുംബങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ചില വീടുകളിലെ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ പോലും ചിലപ്പോൾ നടക്കാതെ ഇതിൽ സംബന്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിന്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും വീടുകളിൽ ഉണ്ടാകുന്നില്ല എന്നുകൂടി ഞാൻ ആശിക്കുകയാണ്. ഏതായാലും വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു കൂടിവരവ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പഞ്ചനായ രാജേശ്വരൻ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധമായ ഒരു നോമ്പിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഓരോ വർഷവും പരിശുദ്ധ ശ്രീഹന്മാരുടെ നാമത്തിൽ നാം നോമ്പ് നോക്കുന്ന സമൂഹമാണ്. എണ്ണപ്പെട്ട നോമ്പുകളിൽ ഒന്നുതന്നെയാണ് ഇത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ആളുകൾ വിസ്മരിക്കുകയും അവഗണിക്കുകയും അത്ര പ്രാധാന്യം ഇല്ല എന്നുള്ള രീതിയിൽ കാണുകയും ചെയ്യുന്ന ചില നോമ്പുകളിലൊന്നാണ്. വലിയ നോയമ്പ് അല്ലെങ്കിൽ 25 നോയമ്പ് അല്ലെങ്കിൽ 3 നോയമ്പ് എന്നൊക്കെ പറയുന്ന പോലുള്ള പ്രാധാന്യം ഒരുപക്ഷെ ഇതിന് എല്ലാവരും കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എന്റെ സംശയം മാത്രമാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലന്മാരെ ഓർക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ സങ്കേതം പ്രാപിക്കുകയും അവരുടെ രക്തസാക്ഷിത്വവും അവരുടെ മരണവും ഓർക്കുകയും അവരുടെ പാത പിന്തുടരുവാൻ അവരുടെ ഉപദേശങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരിൽ നിന്ന് 12 പേരെ മാറ്റി നിർത്തി അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേർ കൊടുക്കുകയും അവർക്ക് പ്രത്യേകമായ ശുശ്രൂഷയും പ്രത്യേകമായ ദൗത്യവും പ്രത്യേകമായിട്ടുള്ള നൽവരങ്ങളും കർത്താവ് നൽകുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6 അധ്യായത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3 അധ്യായത്തിലും കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നാം കാണുന്നുണ്ട്. അവരുടെ ദൗത്യം വളരെ വിലപ്പെട്ട ദൗത്യമായിരുന്നു. ലോകത്തിൽ അത്ഭുതങ്ങൾ അവരിലൂടെ കാണുവാനായിട്ടിടയായി. അവരെ തെറ്റിദ്ധരിച്ച ഒരു കൂട്ടരും അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായത്തിന്റെ 6 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ലോകത്തെ കലക്കുന്നവർ അല്ലെങ്കിൽ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്നുള്ള രീതിയിൽ അവരെ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാർ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഐക്യപ്പെട്ടവരെന്നും പ്രത്യേക ശുശ്രൂഷ ഏറ്റിരിക്കുന്ന ഒരു ദൗത്യത്തിന്റെ ഉടമകളെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരെ മറ്റു രീതിയിൽ കാണുകയും ചിത്രീകരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹവും അന്ന് നിലനിന്നിരുന്നു. അപ്പോസ്തലന്മാരെ കുറിച്ച് പൊതുവെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കർത്താവിനാൽ പരിശീലിപ്പിക്കപ്പെട്ടവരാണ്, കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, കർത്താവിനാൽ ഐക്യപ്പെട്ടവരാണ്. ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായം 6 വാക്യത്തിൽ പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള മറ്റൊരു വികൃതമായ ഒരു ചിത്രീകരണമാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോസ്തലന്മാരുടെ തെരഞ്ഞെടുപ്പും ദൗത്യവും അവരുടെ ശുശ്രൂഷകളും വളരെ ആദരവോടെ കാണുന്ന, വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു സമൂഹമാണല്ലോ നമ്മൾ. ഈ ദിവസങ്ങൾ 13 ദിവസങ്ങൾ നോമ്പ് അവർക്ക് വേണ്ടി നാം ദിവസങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തെ പാഠ്യവിഷയമാക്കുകയും അവരുടെ ബിനടുകളെ പിന്തുടരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് പഠിക്കുന്നതും അവരെക്കുറിച്ച് കേൾക്കുന്നതും അവരുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നതും ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നു. 12 അപ്പോസ്തലന്മാരും അതിനുശേഷം കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്തതല്ല എങ്കിലും കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം പരിശുദ്ധനായ പൗലോസ് ലീഹായും അപ്പോസ്തല ഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട്. മറ്റു പലരെയും അപ്പോസ്തലന്മാരെന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ബർണബാസിനെയും ഒക്കെ അപ്പോസ്തലന്മാരെന്ന് ഉള്ള പേരുകൊണ്ട് വിളിക്കാറുണ്ട്. ഈ 12 അപ്പോസ്തലന്മാരിൽ മുമ്പനായിരുന്ന അല്ലെങ്കിൽ ഒന്നാമനായിരുന്ന പ്രായം കൊണ്ടും മറ്റും അല്ലെങ്കിൽ കർത്താവ് വിളിച്ച അപ്പോസ്തലന്മാരുടെ ആ വിളിയുടെ ക്രമം അനുസരിച്ചായാലും ഒക്കെ മൂപ്പനായിരുന്ന പത്രോസ്, പത്രോസിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ 2 ലേഖനങ്ങൾ നമുക്കുണ്ട്. അതിലൂടെ പത്രോസിന്റെ മനസ്സും പത്രോസിന്റെ ചിന്തയും പത്രോസിന്റെ ഉപദേശങ്ങളും പത്രോസിന്റെ വിശ്വാസവും പത്രോസിന്റെ സമർപ്പണവും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസിനെ, പത്രോസ് എന്നുള്ള പേര്, ആ പേര് കൊടുക്കുകയും അങ്ങനെ വിളിക്കുകയും ചെയ്യുന്നത് കർത്താവാണ്. പത്രോസിന് മറ്റു പേരുകളും നമ്മൾ കാണുന്നുണ്ട്. കേപ്പ, കേപ്പ എന്ന് പറയുന്നത് ഒരു അരമായിക് വേർഡാണ്. ആ അരമായിക് വേർഡിന്റെ ഗ്രീക്ക് പദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പീറ്റർ. ആ വാക്കിന്റെ അർത്ഥം റോക്ക് അല്ലെങ്കിൽ പാറ എന്നാണ്. പത്രോസിന് മറ്റൊരു പേരുണ്ട്, സൈമൺ പീറ്റർ. ഷിമോൻ പത്രോസ് എന്നും അവനെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു അന്ത്രയോസ്. പത്രോസിന്റെ ജീവിത രേഖ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പത്രോസ് അദ്ദേഹത്തിന്റെ അഡ്രസ് അന്വേഷിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഹി വാസ് ദി സൺ ഓഫ് ജോന, യോനായുടെ പുത്രനായ ഷിമയോൻ എന്ന് കാണുവാനായിട്ട് സാധിക്കും. എ ജൂ ഓഫ് ദ ട്രൈബ് ഓഫ് സിമയോൺ, സിമയോൻ ഗോത്രത്തിലെ ഒരു യഹൂദനായ മനുഷ്യനായിരുന്നു പത്രോസ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. എ നേറ്റീവ് ഓഫ് ബെത്സൈദ, കപ്പർനോമിലെ ബെത്സൈദയിൽ താമസക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മാരിറ്റൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഹി വാസ് മാരീഡ്. അക്കോർഡിംഗ് ടു ട്രഡീഷൻ, പീറ്റർ മാരീഡ് ദ ഡോട്ടർ ഓഫ് അരിസ്റ്റോബുലസ്, ബ്രദർ ഓഫ് അപ്പോസ്തലൻ ബർണബാസ്. ബർണബാസിന്റെ സഹോദരനായ അരിസ്റ്റോബുലസിന്റെ മകളെ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു എന്ന് ഒരു പാരമ്പര്യം പറയുന്നുണ്ട്. ആൻഡ് ഹി ഹാഡ് എ 2 ചിൽഡ്രൻ. അദ്ദേഹത്തിന്റെ തൊഴിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബൈ ട്രേഡ് ഹി വാസ് എ ഫിഷർമാൻ. മറ്റ് സ്റ്റാറ്റസുകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹി വാസ് വെരി പൂവർ ആൻഡ് പ്രൊവൈഡഡ് ഫോർ ഹിസ് ഫാമിലി ബൈ മാനുവൽ ലേബർ, ഫീഡിംഗ് ഹിസ് വൈഫ്, ചിൽഡ്രൻ, മദർ ഇൻ ലോ ആൻഡ് ഹിസ് മദർ ആൻഡ് ഫാദർ ജോന. വളരെ കഠിനാധ്വാനം ചെയ്ത് തന്റെ കുടുംബത്തെ പോറ്റുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനായിട്ട് പത്രോസിനെ കാണുവാനായിട്ട് സാധിക്കും. ആൻഡ് ഹി ഹാഡ് വൺ സിബ്ലിംഗ്, ഹി വാസ് ആൻഡ്രു. ഒരു സഹോദരൻ ഉള്ളതായിട്ടും ഇതുവരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പത്രോസിന് ലഭിച്ച ട്രെയിനിങ് എന്തായിരുന്നു? 3.5 വർഷക്കാലം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനോട് കൂടെ പരിശീലിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പത്രോസ്. ആൻഡ് ഹി ബിക്കെയും വൺ അമംഗ് ദ 3 അപ്പോസ്റ്റിൽസ് ദേ വേർ വിത്ത് ജീസസ് ഇൻ ഹിസ് ഇന്നർ സർക്കിൾ. കർത്താവിന്റെ ശിഷ്യഗണത്തിൽ തന്നെ തന്നോടൊപ്പം എല്ലാ കാര്യങ്ങളിലും സാക്ഷ്യം വഹിച്ച 3 പേരിൽ ഒരുവനായിട്ട് പത്രോസിനെ കാണുവാനായിട്ട് സാധിക്കും. പത്രോസിന് ലഭിച്ച ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വാക്കിംഗ് ഓൺ ദി സീ, വാക്കിംഗ് ഓൺ ദി വാട്ടർ, വെള്ളത്തിന്മേൽ നടക്കുവാൻ പരിശീലിപ്പിക്കപ്പെട്ടവനാണ്. പത്രോസിന്റെ ഹെൽത്ത് അതിനെ സംബന്ധിച്ച് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. ഹി വാസ് ട്രെയിൻഡ് ഇൻ റഫ് സീസ് ഹാർഡ് വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ്, വെരി സ്ട്രോങ് ഫിസിക്കലി ആൻഡ് മെന്റലി. വളരെ ശക്തനായ, അരോഗ്യദൃഢഗാത്രനായ ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. കാരണം കടലുമായിട്ട്, സമുദ്രവുമായിട്ട് മല്ലിടുന്ന, രാവും പകലും കടലിൽ പണിയെടുക്കുന്ന ഒരു മുക്കുവൻ എന്നുള്ള നിലയിൽ വളരെ അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും ഒരുപോലെ പാകപ്പെട്ട് വളരെ ശക്തനായ ഒരു വ്യക്തിയായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹിസ് മൈൻഡ് സെറ്റ്, അദ്ദേഹത്തിന്റെ മനോഭാവം, ഹി വാസ് വെരി പോസിറ്റീവ് ആൻഡ് എ മാൻ ഓഫ് എൻതൂസിയാസം, എനർജി ആൻഡ് ഫുൾ ഓഫ് ഡിവോഷൻ ആൻഡ് സ്പിരിറ്റ്. പത്രോസ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ വളരെ ഉത്സുകനായ ഒരു മനുഷ്യൻ, സ്ഥിരോത്സാഹിയായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സമർപ്പണവും അദ്ദേഹത്തിന്റെ ആത്മാവും എല്ലാം വളരെയേറെ പോസിറ്റീവായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഹി ഹാഡ് ഗിവൺ സ്പെഷ്യൽ പ്രിവിലേജ്. ഒന്നാമത്, പത്രോസിന് ലഭിച്ച സ്പെഷ്യൽ പ്രിവിലേജ് ടു ബി വിത്ത് ജീസസ് അറ്റ് ദ മൗണ്ടൻ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, യേശുക്രിസ്തുവിന്റെ മഹത്വീകരണത്തെ കാണുവാൻ, തന്റെ രൂപാന്തരത്തെ കാണുവാൻ ഭാഗ്യം സിദ്ധിച്ച മൂന്ന് പേരിൽ ഒരുവനാണ് പത്രോസ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, ഹി വാസ് വിത്ത് ജീസസ് ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്സ് ഓഫ് ജീസസ് അറ്റ് ദ ഗാർഡൻ ഓഫ് ഗെത്സെമനെ. ഗെത്സെമനെയിൽ കർത്താവിനോടൊപ്പം കർത്താവിന്റെ അന്ത്യനിമിഷങ്ങളിൽ ചിലവഴിച്ച ഒരു വ്യക്തിയായിട്ട് പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹി വാസ് ദ ഫസ്റ്റ് ടു വിറ്റ്നസ് ആൻഡ് പ്രീച്ച് ജീസസ് ഇൻ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്റ്റ് ദിനത്തിൽ കർത്താവിനെ സാക്ഷിക്കുകയും കർത്താവിനെ പ്രസംഗിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ അത്ഭുതം, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ആദ്യത്തെ അപ്പോസ്തലനാണ് പത്രോസ്. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ അടുക്കൽ ഒരു ജന്മനാ മുടന്തനായ മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ ശക്തനായിത്തുന്ന ഒരു അപ്പോസ്തലനാണ് പത്രോസ്. അതുപോലെ തന്നെ എ മാൻ ഓഫ് വിഷൻസ്, ദർശനങ്ങൾ കാണുന്ന വ്യക്തിയായിരുന്നു. ഹി വാസ് റിലീസ്ഡ് ബൈ അൻ ഏഞ്ചൽ ഫ്രം ദ പ്രിസൺ, കാരാഗ്രഹത്തിൽ നിന്ന് ദൈവദൂതൻ അവനെ വിളിച്ചുണർത്തി പുറത്തു കൊണ്ടുവന്ന് അവന് സ്വതന്ത്രനാക്കി തീർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പത്രോസിൽ ചില വീക്ക്നെസ്, ചില ബലഹീനതകളും ഉണ്ടായിരുന്നു. ഹി ഡിനൈഡ് ജീസസ് 3 times. യേശുവിനെ 3 times അവൻ തള്ളിപ്പറയുവാനിടയായിത്തീർന്നു. ഇതൊക്കെയും പത്രോസിന്റെ ജീവിതത്തിലെ യുദ്ധങ്ങളാകുന്ന അനുഭവങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്. ആൻഡ് ഓൾസോ ഹിസ് സ്ട്രെങ്ത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ശക്തി എന്ന് പറയുന്നത്, സ്ട്രോങ് സെൻസ് ഓഫ് സെൻസിറ്റിവിറ്റി ഓഫ് സിൻ ആൻഡ് റിപ്പന്റൻസ്. പാപത്തെക്കുറിച്ചും ആ പാപത്തെക്കുറിച്ചുള്ള അനുതാപത്തെക്കുറിച്ചുമുള്ള വലിയ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അനുദപിക്കുവാനും പൂർണമായിട്ടും തെറ്റിനെക്കുറിച്ച് ദുഃഖിക്കുവാനും കരയുവാനും ഒക്കെ പത്രോസിന് സാധിച്ചത്. ഇപ്രകാരം പത്രോസിന്റെ ജീവിതത്തെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് ലോകത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതുപോലെ തന്നെ കർത്താവിന്റെ നാമത്തിൽ അനേകായിരങ്ങളെ യേശുക്രിസ്തുവിനെ നേടുവാൻ തക്കവണ്ണം സാധിച്ച ഒരു വ്യക്തിയായിരുന്നു പത്രോസ് അപ്പോസ്തലൻ. തന്റെ ദൗത്യം അവസാനിപ്പിച്ച് താൻ ഈ ലോകത്തു നിന്ന് കടന്നു പോകുമ്പോൾ വളരെ ചാരിതാർത്ഥ്യത്തോടെ, വളരെ യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി നല്ലൊരു സാക്ഷിയായി ജീവിക്കാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോകുന്ന പത്രോസ് അപ്പോസ്തലൻ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ, വേദനകൾ, തടവും അതുപോലെ തന്നെ ഉള്ള കഠിനമായ മറ്റ് ഉപദ്രവങ്ങളും അദ്ദേഹത്തെ ഒരിക്കലും യേശുക്രിസ്തുവിൽ നിന്ന് അകറ്റുവാൻ പര്യാപ്തമായിരുന്നില്ല. പകരം ക്രിസ്തുവിനോട് ചേർന്നു നിന്ന് പൂർണ്ണമായിട്ടും ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. AD 67 അദ്ദേഹം June 29 റോമിൽ വെച്ച് കൊല്ലപ്പെടുകയും പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനോടൊപ്പം ചേർന്ന് പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ തല വെട്ടി അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ തന്റെ ആഗ്രഹപ്രകാരം ഒരു കുരിശിൽ തലകീഴായിട്ട് കുരിശിക്കപ്പെടുകയും കർത്താവിന് വേണ്ടി കൊല്ലപ്പെടുകയുമാണ് ചെയ്യുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ തല കീഴായിട്ട് അപ്സൈഡ് ഡൗൺ കുരിശിൽ തറയ്ക്കപ്പെട്ടത് എന്ന് സഭാപിതാവായ ഓറിഗൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട്. That Peter felt himself to be unworthy to be put to death in the same manner as his master. തന്റെ ഗുരുനാഥൻ മരിച്ചതുപോലെ അതേ രീതിയിൽ കുരിശിൽ മരിക്കുവാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് അദ്ദേഹം കാണുകയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്റെ ലാസ്റ്റ് വിഷ് ആയിട്ട് പറയുകയാണ്, എന്നെ തലകീഴായിട്ട് കുരിശിക്കണം, എന്റെ കർത്താവിന്റെ എന്റെ ഗുരുനാഥന്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് ഞാൻ മരിക്കട്ടെ, അവൻ മരിച്ചതുപോലെയുള്ള ഒരു മരണത്തിന് എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, അതിനുള്ള യാതൊരു അർഹതയും എനിക്കില്ല എന്ന് സ്വയം പറയുകയും തന്റെ താഴ്മയും വിനയവും നിമിത്തം താൻ ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ പല കീഴായിട്ട് കുരിശിക്കുകയും ചെയ്തു കാണുന്നുണ്ട്. യേശുവിന്റെ ഒരു മുന്നറിയിപ്പ് പത്രോസ് രക്തസാക്ഷിത്വം വരിക്കുമെന്നുള്ള പ്രവചനതുല്യമായ വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21:18-19 വാക്യങ്ങൾ അത് ഇപ്രകാരമാണ്. നമുക്കറിയാം, കർത്താവ് തന്റെ ഉയർപ്പിന് ശേഷം തന്റെ ശിഷ്യന്മാരുമായിട്ട് സംവദിക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21:18-19 വാക്യങ്ങൾ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരു തന്നെ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിന് നേരിടുവാനുള്ള ഈ ദാരുണമായ അന്ത്യത്തെ കുറിച്ച് ഒരു പക്ഷേ കർത്താവ് ഒരു പ്രവചനം എന്നുള്ള നിലയിൽ മുൻകൂട്ടി പറയുന്നതായിട്ട് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ അർത്ഥം ശരിയായിട്ടുള്ള അർത്ഥത്തിൽ വാച്യ അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ വ്യത്യാസമുണ്ടെങ്കിലും ഇതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ഒരു പ്രവചനമായിട്ട് പറയുന്നതായിട്ട് നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടുകയും ഒക്കെ ചെയ്യും എന്ന് പറയുമ്പോൾ നിസ്സഹായനായി മറ്റുള്ളവരുടെ മുൻപിൽ താൻ നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു സൂചന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് തന്നെ പത്രോസ് തന്റെ സ്വന്തം വാക്കുകളിൽ പറയുന്നുണ്ട്. 2 Petros 1:13-14 വാക്യങ്ങൾ, ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ആകയാൽ ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഇവിടെ പറയുന്നു, യേശു ക്രിസ്തു തനിക്ക് അറിവ് കൊടുത്തതുപോലെ തന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായിരിക്കുന്നു എന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ്. ഇപ്പൊ കർത്താവ് തന്നെ പത്രോസിനെ അറിയിക്കുകയും ഓർമ്മിപ്പിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്തതാണ് പത്രോസിന്റെ നിര്യാണം എന്ന് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അതുതന്നെയാണ് നമ്മൾ കണ്ടത്. പത്രോസിന്റെ മരണം ചരിത്രം രേഖപ്പെടുത്തുന്നതനുസരിച്ചാണെങ്കിൽ ജൂൺ 29 AD 67 ആണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം സാക്ഷിമരണം പ്രാപിച്ച് കർത്താവിന് വേണ്ടി കൊല്ലപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വിഷാണ് നമ്മൾ കേട്ടത്. തനിക്ക് തന്റെ നാഥിനോടൊപ്പം സമാന രീതിയിൽ കൊല്ലപ്പെടുവാനുള്ള യോഗ്യതയില്ല. പകരം ആ നാഥന്റെ മുറിവുകളെ ചുംബിച്ചുകൊണ്ട്, തന്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് മരിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ലാസ്റ്റ് വിഷ് ത്രോസ്ലിഹ ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഈ അപ്പോസ്തലനെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റപ്പോസ്തലന്മാരെ ഓർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ചിന്തകൾ, അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ അല്ലെങ്കിൽ പകർത്തുവാനോ നമുക്ക് സാധിക്കേണ്ടതാണ്. അല്പമായിട്ടെങ്കിലും നമ്മൾ ഒരു കണക്കിൽ നമ്മളും കർത്താവിന്റെ അപ്പോസ്തലന്മാരാണ്. വിളിക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അയക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ, അഭിഷേകം ചെയ്യപ്പെട്ടവരെന്നുള്ള നിലയിൽ നാമും കർത്താവിന്റെ അപ്പോസ്തല ഗണത്തിൽപ്പെട്ട, ശിഷ്യഗണത്തിൽപ്പെട്ട ആളുകളാണല്ലോ. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് ചില ഉദ്ദേശങ്ങളും ചില ആഗ്രഹങ്ങളും നമുക്ക് ചില ദൗത്യങ്ങളുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതിൽ പരമപ്രധാനമായിട്ടുള്ളത് ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിലൂടെയും ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന പത്രോസിനെ പോലെ, മറ്റപ്പോസ്തലന്മാരെ പോലെ, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്കൊരുപക്ഷെ അത്ഭുതങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധ്യമല്ല എങ്കിൽ പോലും നമുക്ക് ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി നിലനിൽപ്പാൻ്റെ കോണം സാധിക്കേണ്ടത് ആവശ്യമാണ്. ഉടന്തരായ മനുഷ്യനെ സൗഖ്യമാക്കുന്ന പത്രോസ് നമ്മുടെ മുൻപിൽ ഒരു മാതൃകയാണ്. പക്ഷേ അതുപോലെയുള്ള ബലഹീനതയിൽ കഴിയുന്ന അനേകം ആളുകളുടെ മുൻപിൽ നമുക്കൊരു കൈ നീട്ടിക്കൊടുക്കുവാൻ, ഒരു സഹായ ഹസ്തം നീട്ടുവാൻ തക്കവണ്ണം കഴിയുമോ എന്നുള്ളത് നാം നമ്മളെ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരു സഹായത്തിന്റെ കൈ നീട്ടുവാൻ പത്രോസിനെ പോലെ നമുക്ക് സാധിക്കണം. വെള്ളിയും പൊന്നും എനിക്കില്ല, പത്രോസ് പറഞ്ഞതാണ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുവിന്റെ നാമത്തിൽ നടക്കുക. നസറായനായ യേശുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് ആ മുടന്തരായ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. സമൂഹത്തിൽ ദൈനതയാർന്ന അനേകം മുഖങ്ങൾ ഓരോ ദിവസം നമ്മൾ കാണുന്നുണ്ട്. സഹായിപ്പാൻ ആരുമില്ലാതെ, ഒരു സഹായഹസ്തം എന്നു നിന്നും കാണാൻ ഇടയാകാതെ, ആരുടെയും യാതൊരു കാരുണ്യവും ലഭിക്കാതെ കഴിയുന്ന അനേകം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് അത്ര ക്ലിയർ അല്ലാത്ത ഒരു മുഖമാണ്. പക്ഷേ നമുക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ, ഒരു സഹായഹസ്തം, ഒരു സഹായത്തിന്റെ കൈ നീണ്ടു വരുന്നത് നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അനേകം ആളുകൾ ലോകത്തിലുണ്ട്. അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ദൗത്യം കണ്ടെത്തുവാൻ, നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകുവാൻ ഒക്കെ വണ്ണം സാധിക്കേണ്ടതാണ്. പരിശുദ്ധനായ പൗലോസ് പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, മറ്റുള്ളവർക്ക് ഒരു സഹായത്തിന്റെ കൈ ആയിത്തീരുക, മറ്റുള്ളവർക്ക് പിടിച്ചെഴുന്നേൽക്കുവാൻ കഴിയുന്ന ഒരു ഉപകരണമായി മാറുക, മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ഒരു ഊന്നുവടിയായി നാം മാറുക, മറ്റുള്ളവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അതിന് കഴിയാതിരിക്കുന്നവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം അവരെ സഹായിക്കുന്ന ഒരു ഉപകരണമായി നാം മാറുക എന്നുള്ളതാണ്. എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. പത്രോസ്ലിഹായുടെ അപ്പോസ്തലിക് സിംബൽ എന്ന് പറയുന്നത്, His apostolic symbol is a cross upside down with a crossed keys. രണ്ട് താക്കോലുകൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് വയ്ക്കുകയും ഒരു അപ്സൈഡ് ഡൗൺ കുരിശും ആണ് പത്രോസിന്റെ സിമ്പലായിട്ട്, അപ്പോസ്തലിക് സിമ്പലായിട്ട് നമുക്ക് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സിമ്പൽ എന്താണ്? നാം ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ, കർത്താവിന്റെ അപ്പോസ്തലനായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ശിഷ്യഗണത്തിൽപ്പെട്ടവരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പുരോഹിതനായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധാരണ വിശ്വാസി ആയിരിക്കുമ്പോൾ വിശുദ്ധ മാമോദിസായോട് റൂഷ്മായി വിശുദ്ധ മാമോദിസായോട് റൂഷ്മായാൽ മുദ്രകുത്തപ്പെട്ട തന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലെ ഒരു സിമ്പൽ എന്തായിരിക്കണം? അത് നാം ഓരോരുത്തരും നമ്മെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന സമർപ്പണമാണ് ആ സിമ്പൽ. പത്രോസ്ലിഹായുടെ സിമ്പൽ അതാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും സിമ്പൽ എന്തായിരിക്കും, എന്തായിരിക്കണം എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഓർമ്മ, എന്റെ ശരീരത്തിൽ എന്റെ കർത്താവിന്റെ സിമ്പൽ. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യലേഖനം പറയുന്ന പോലെ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ദേഹത്തിൽ വഹിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ക്രിസ്തുവിന്റെ ചൂടടയാളം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആ സിമ്പൽ നമുക്കുണ്ടോ? അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനും നമ്മുടെ ദൗത്യം എന്താണ് എന്ന് ഒരുപാട് ചിന്തിക്കുവാനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അല്പമെങ്കിലും നമുക്കൊരു 24/7 ഒന്നും നമുക്കൊന്ന് ചെയ്യുവാൻ സാധിക്കില്ല എങ്കിലും നമുക്ക് അല്പമെങ്കിലും ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ഓരോ വ്യക്തിയും പരിശോധിക്കേണ്ടതാണ്. ഈ അപ്പോസ്തലന്മാരുടെ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ദൗത്യം എന്താണ്, എന്നെ എന്താണ് എന്റെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എന്റെ കടമ, എന്താണ് എന്റെ ഉത്തരവാദിത്വം, എന്താണ് എന്റെ സിമ്പൽ, അതിനെ ഓർക്കുവാൻ ആ മുടന്തരാമനുഷ്യന് കൈ നീട്ടിക്കൊടുത്ത പത്രോസ് അത് നമ്മുടെ മനസ്സിലൊരു ചിത്രമായിട്ട് അവശേഷിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന, മറ്റ് അപ്പോസ്തലന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ വ്യക്തിജീവിതത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക്, നമ്മുടെ സഭയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും, രോഗികളായിരിക്കുന്നവരുടെ സൗഖ്യത്തിനും, പ്രത്യേകിച്ച് പരിശുദ്ധ ബാവാതിരുമേനിയുടെ പൂർണ്ണമായ സൗഖ്യത്തിനും, ഒരു നിയുക്ത ബാവായെ കണ്ടെത്തക്കവണ്ണം സഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവും നിയോഗവും നടത്തിപ്പുണ്ടാകുവാനൊക്കെയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിന് അവസരം ഉണ്ടായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇപ്രകാരം നിങ്ങളോട് സംസാരിക്കാൻ ഇടയായതിൽ കൂടുതൽ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിനവസരം നൽകിയ ഭാരവാഹികളോട്, പ്രത്യേകിച്ച് രാജേഷ് അച്ഛനോടുള്ള നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ പ്രഭാതം അനുഗ്രഹീതമാക്കുവാൻ തക്കവണ്ണം ഈ സൂബോറോ കൂട്ടായ്മയിൽ നേതൃത്വം നൽകിയവരെയും പങ്കെടുത്തവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാരംഭത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ എം പി ജോർജസിന്റെ അനുഗ്രഹീതമായ ഒരു സംഗീതത്തോടുകൂടി
ഹലോ,
ഞാനിവിടെ പുല്ല് വെട്ടുന്നുണ്ട്, അതിനോട് ഞാൻ ഒരു റൂമിന് അച്ഛൻ കയറിയിരുന്നു അത് പറഞ്ഞത് പുറത്ത്. അങ്ങനെയാണ് അച്ഛൻ കൺക്ലൂഡ് ചെയ്യേ, പ്ലീസ്. വേറൊരു മാർഗമില്ല. ഇപ്പൊ കേക്കോ?
ഇപ്പൊ ചൂടെ കേക്കാ. ഹലോ.
ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ വളരെ ഭംഗിയായി 13 നോമ്പിന്റെ അല്ലെങ്കിൽ ശ്രീഹ നോമ്പിന്റെ പ്രഥമ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വിഷയങ്ങളിൽ പ്രഥമമായി പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ നിന്ന് ഏകദേശം 50 അല്ലെങ്കിൽ 100 ഇടയ്ക്ക് വരുന്ന രീതിയിൽ ഏറെ കാര്യങ്ങൾ ശ്രദ്ധേയമായി ഒരു തിസീസ് സമർപ്പിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായി വിശദമായി പഠിച്ച് അവതരിപ്പിക്കാൻ തക്കവണ്ണ അച്ഛൻ സമയം കണ്ടെത്തി. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായെ നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് ഈ ശ്ലീഹ നോമ്പ് കാലത്ത് ഓർക്കും, പിന്നീട് ഓർക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച പ്രസംഗ സമയത്ത് ആര് പ്രസംഗിക്കുന്നുവോ. അപ്പൊ പത്രോസ് ശ്ലീഹ അകലം വിട്ട് നടന്നതും ഒറ്റിക്കൊടുത്തതും കാതറുത്തതും ആ രംഗമൊക്കെ പരിശോധിക്കും. ഉയർപ്പിന് ശേഷവും ചിലപ്പോഴെങ്കിലും കുഞ്ഞാടുകളെ മേയിക്കുക, പെണ്ണാടുകളെ മേയിക്കുക, ഈ രംഗങ്ങളൊക്കെ ഓർത്ത് നമ്മൾ തൽക്കാലത്തേക്ക് സന്തോഷിക്കുന്നവരാണെങ്കിൽ വളരെ വിശദമായി ഒരു പഠനം പ്രിയപ്പെട്ട അച്ഛൻ ഇതിനുവേണ്ടി നടത്തി. യഥാർത്ഥത്തിൽ ആ പറഞ്ഞതിനോട് ഒന്നും തന്നെ ചേർക്കാൻ എന്റെ മനസ്സിൽ കടന്നു വരുന്നില്ല. ജോൺ ദ ബാപ്റ്റിസ്റ്റ് യോഹന്നാൻ എന്ന് പറയുന്ന കർത്താവിന്റെ മുന്നോടിയായി കടന്നു വന്ന ആഗമന ദൂതന്റെ ഒരു ഫോളോവറായിട്ടാണ് പത്രോസ്ലിഹ ആദ്യം രംഗപ്രവേശം ചെയ്യുന്നത്. അതിനുശേഷം കർത്താവിന്റെ ഗണത്തിലേക്ക് യേശുതമ്പുരാൻ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു. പണ്ഡിതനല്ല, പാമരന്മാരുടെ കൂട്ടത്തിലാണ്. ധനികനല്ല, ദരിദ്ര ഗണത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ മനുഷ്യന്റെ ചില ബലഹീനതകളൊക്കെ കാണിച്ചെങ്കിലും ശിഷ്യന്മാരുടെ ഗണത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാണ് നീ എന്ന് ശബ്ദം കൊണ്ടും ഹൃദയം കൊണ്ടും തിരിച്ചറിഞ്ഞ് അത് നാവിലൂടെ ഉച്ചരിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ശിഷ്യനാണ് പത്രോസ്ലിഹ. എന്നാൽ മനുഷ്യന്റെ ബലഹീനതകളൊക്കെ ഏറെ പ്രാവശ്യം കാണിക്കുമ്പോഴും തിരികെ ചെന്ന് അനുതപിച്ച് ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ഭാഗമാകുവാൻ അവസരം ലഭിച്ചപ്പോൾ ആ അവസരത്തെ നഷ്ടപ്പെടുത്താതെ അത് ഭംഗിയായി പ്രയോജനപ്പെടുത്തിയ മനുഷ്യൻ കൂടിയാണ് പരിശുദ്ധനായ പത്രോസ്ലിഹ. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ സകല ഭാവങ്ങളും. നമ്മൾ ഇന്ന് സഭകളുടെ പേരിലാണ് ക്രിസ്ത്യാനികളെ അറിയപ്പെടുന്നതെങ്കിൽ സഭകൾക്കപ്പുറമായി ക്രിസ്തുവിനെ അനുകരിക്കുകയും ക്രിസ്തുവിനെ ഭംഗിയായി ആസ്വദിക്കുകയും ജീവിതത്തിൽ ക്രമപ്പെടുത്തുകയും ചെയ്യുവാൻ തന്റെ ഹൃദയം കൊണ്ടും തന്റെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇന്ദ്രിയ ബലം കൊണ്ടും ഒക്കെ വളരെ ഭംഗിയായി ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴും അവിടെയും വിനയം പ്രകടിപ്പിച്ച് കർത്താവിന്റെ കുരിശിൽ അതുപോലെ തറയ്ക്കപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ ആ പാദം ചുംബിച്ചുകൊണ്ട് ഇപ്പൊ വേദനയുടെ അല്ലെങ്കിൽ മരണത്തിന്റെ ഭീതിയിലും ദൈവത്തെ ഭജിക്കാനുള്ളൊരവസരം. ഇപ്പൊ ജീവിതത്തെ കുറിച്ച് വലിയ ഈ തുടർന്ന് കുറച്ചും കൂടെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ ഇന്ന് മരിക്കേണ്ടി വന്നാൽ ഇപ്രകാരം ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സ്ഫുരിക്കപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കാനുള്ള അവസരമായിരുന്നു ബഹുമാനപ്പെട്ട തമ്പാനച്ചന്റെ അനുഗ്രഹീതമായ ഇന്നത്തെ പ്രഭാഷണം. ഈ മുഖ്യ സന്ദേശം ഈ നോമ്പുകാലത്തിന്റെ 13 ദിവസങ്ങളും ഭംഗിയായി അനുഷ്ഠാനത്തോടും പ്രാർത്ഥനയോടും വ്യക്തിശുദ്ധിയോടും കൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കാനോനികമായ ശ്രേഷ്ഠമായ നോമ്പുകാലത്തിൽ നമുക്കെല്ലാം ദൈവം കൃപയും ഭാഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഓരോ ദിവസവും ശിഷ്യന്മാരുടെ ഗണങ്ങളെ പഠിക്കുവാനും പരിശോധിക്കുവാനും വിവിധ സഭകളിലെ ചാനലുകൾ അതിനുള്ള വ്യക്തതകൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സഭയും ആ പല ചാനലുകളിലൂടെ യൂട്യൂബിലൂടെ ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി വായിച്ച് ബോധ്യപ്പെടുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുബോറോ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ വൈദികരുടെയും എല്ലാ വിശ്വാസ സമൂഹത്തിന്റെയും പേരിൽ തമ്പാനുഷ്യനോടുള്ള നിസീമമായ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കട്ടെ.
വളരെ നന്ദി അച്ഛാ. നമുക്ക് ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ഇപ്പോൾ സാധാരണ ഓർക്കാറുള്ള പേരുകളൊക്കെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർക്കാം. ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ജോയലിനെ ഓർക്കാം, അതുപോലെ തന്നെ ആലിസ് ജോസഫിനെ ഓർക്കാം. മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരുകള്, ഒരുപക്ഷെ ഈ ദിനങ്ങളിലൊക്കെ കുറെ പേരുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ ബാബാതിരുവേനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കോവിഡ് ബാധിച്ച് ദുരിതം അനുഭവിക്കുന്ന അനേകരുണ്ട്, അവരെയൊക്കെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം.
എന്നോടയോ നീയെന്നെ കൺപാണി പോൽ കാത്തിടണമേ, നിൻചിറകാലെ മറച്ചു പാരി കയ്യിൽ നിന്നെ കാക്കടമേ. പൊളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ.
ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, പരിശുദ്ധമായ നോമ്പിന്റെ ദിനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ പ്രഭാതം ശാന്തമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവിടുത്തെ തിരുവചനം ശ്രദ്ധിക്കുവാനും പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിൽ പങ്കുചേർക്കുവാനിടയാക്കിയ തന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. തുടർന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നൊമ്പരപ്പെടുത്തുന്ന യാതനകളെ തിരുമുമ്പാകെ സമർപ്പിക്കുവാനും സ്വർഗം അത് കേൾക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. എത്രയോ അത്ഭുതകരമായി ഓരോ നിമിഷവും തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ താങ്ങുന്നു. ഞങ്ങളുടെ സുഗമമായ ചുവടുവെപ്പിന്റെ പിന്നിൽ അങ്ങയുടെ കരുണയാണെന്നുള്ള തിരിച്ചറിവ് ആഴമായി അങ്ങയെ സ്പർശിക്കുവാനും ആ പാത പിന്തുടരുവാനും ആരാധനയിലും മഹത്വത്തിലും ഞങ്ങളെ തന്നെ സമർപ്പിച്ച് രൂപപ്പെടുത്തിയെടുക്കുവാനും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും ആ വലിയ നടത്തിപ്പ് ശ്രദ്ധയോടെ തിരിച്ചറിയുവാനും അതിനനുസൃതമായി ചേർന്ന് ജീവിക്കാനും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ അങ്ങയുടെ സാക്ഷികളായി രൂപാന്തരപ്പെടുവാൻ ഇടയാകണമേ. ഞങ്ങൾ പല രോഗികളുടെ പേരുകൾ ഓർത്തു. അനേക രോഗികൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. ഈ പ്രാർത്ഥന കേൾക്കുന്നവരിൽ തന്നെ നൊമ്പരമനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ സ്വസ്ഥതയ്ക്കും ആശ്വാസത്തിനുമായി ദൈവമേ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. എന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. സ്വർഗീയ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ. ദൈവവേദന വരുമ്പോഴും ഭയപ്പെടുത്തുന്ന രോഗം വരുമ്പോഴും ഒക്കെ ഞങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്കങ്ങ് മാത്രമേ ഉള്ളല്ലോ ഞങ്ങളെ സ്വാന്തനിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും. ദൈവമേ തന്നെ അങ്ങേ അന്വേഷിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടുവരുന്നില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ലോകം സമ്മാനിക്കുന്ന ഭീകരമായ സാധ്യതയിലും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം തിരിച്ചറിഞ്ഞ് അവർക്ക് തന്റെ കരങ്ങളിൽ സ്വസ്ഥതയും വാസവും നൽകുന്ന കരുണാസമ്പന്നനാകുന്നുവല്ലോ അങ്ങ്. ആ കരുണയുടെ സ്നേഹം തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ ബോധങ്ങളെ അവിടുന്ന് ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദന അനുഭവിക്കുന്ന മക്കൾക്കൊക്കെ അവിടുന്ന് സൗഖ്യവും സ്വസ്ഥതയും നൽകണമേ. വേദനയുടെ മധ്യത്തിലും ആ വേദന അറിയാതെ വണ്ണം അങ്ങയുടെ സൗന്ദര്യമുള്ള മുഖം ദർശിക്കുവാൻ നിങ്ങളുടെ മക്കളുടെ ആന്തരികണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുന്ന് കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവര് ഉറ്റവര് വേർപ്പെട്ട ദുഃഖം അനുഭവിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ കൊടുക്കണമേ. നിരാശയുടെ തലങ്ങളിലേക്ക് കൂമ്പുകുത്താതെ പ്രത്യാശയും വിശ്വാസം നൽകിയവരെ ധൈര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, യുവാക്കന്മാർ യുവതികളെ ഓർക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ കരണ്ടിന് മുമ്പാകെ സമർപ്പിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലി ചെയ്യുന്നവരെയും കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു, സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരുമേനിയെ കരങ്ങളിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഇതുവരെയും കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തിനും സൗഖ്യത്തിനും ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നും കൂടുതൽ ആരോഗ്യവും സൗഖ്യവും നൽകി ഈ സഭയെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. സഭയുടെ എല്ലാ ആത്മീയ സംഘടനയും അതുപോലെ സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയും വിവിധ ഭദ്രാസനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ, സേവനം ചെയ്യുന്നവരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം അതുപോലെ തന്നെ തീവ്രവാദം മൂലവും പാൻഡമിക്കിന്റെ കഷ്ടതയിൽ കൂടിയൊക്കെ അനുഭവിക്കുന്നവരെ തിരുമുമ്പ സമർപ്പിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തുകയും സൗഖ്യവും മനസമാധാനവും സ്വസ്ഥതയും നൽകി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. അല്പമായോ അധികമായോ സഹായിക്കുക, സഹകരിക്കുക, നേതൃത്വം ചെയ്യുന്ന എല്ലാവരെയും അവിടെ നന്മോട് നടക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട തബാലച്ചനെയും ദേഹത്തിന്റെ ഇടവകയും ശുശ്രൂഷകളെയും കുടുംബത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസികളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ, സ്വർഗീയ നന്മകളെ കൊണ്ട് പറയണമേ. അതിലുപരി ഞങ്ങൾ അനുതാപത്തോട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏറ്റു പറയുന്നു. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവ് കൂടാതെയും അംഗീകരിഷ്ടമില്ലാത്ത എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കരുണാപുരം പുരസ്പര ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളുടെ അനുതാപത്തെ സ്വീകരിച്ച് ക്ഷമയും പാപമോചനവും പ്രാപിപ്പാൻ ഞങ്ങളെ ഈ പ്രാർത്ഥന മുഖാന്തരമാക്കി തീർക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജമേൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാണ് സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുഭയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും ഇതിൽ നമുക്ക് നേതൃത്വം നൽകിയവരോടും നമ്മുടെ വശ സഭയോടും സഭയെ നയിക്കുന്ന പരിശുദ്ധാവിനോടുകൂടിയും നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും നമ്മൾ നവാമിപ്പോരോടുകൂടിയും പ്രത്യേകിച്ച് നോയമ്പലിന്റെ അനുഭവത്തിലേക്ക് പാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. അന്യമാറുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകാൽ പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ, സ്ലീഹ നോമ്പില് ഒരു തുടക്കം എന്നുള്ള നിലയിൽ നമുക്ക് നോമ്പിന്റെ പ്രത്യാഘാതങ്ങളും അതിന്റെ സ്ലീഹന്മാരുടെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സ്വാധീനമൊക്കെ ചേർത്ത് വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാഷണം നടത്തി. ഇന്നലെയാണ് വാസ്തവത്തിൽ ഞാൻ അച്ഛനോട് വൈകിട്ട് ധ്യാനം നേതൃത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ അച്ഛനത് സമ്മതിച്ചു. അച്ഛനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം പി ജോർജ് അച്ഛന്റെ സാന്നിധ്യം ഗാനരൂപത്തിൽ ഈ പ്രാർത്ഥനയിലുണ്ടായി എന്നുള്ളത് വീണ്ടും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വലിയ ഗായകരൊന്നും പലപ്പോഴും മൈക്രോഫോൺ ഇല്ലാതെ പാടാറില്ല. കാരണം അവരുടെ പാട്ട് പാടുമ്പോൾ മനോഹരമായ സംഗതികളും ഈട്ടങ്ങളും ഒക്കെ കേൾവിക്കാർക്ക് ശ്രുതിമധുരമായി കേൾക്കണമെങ്കിൽ അത് വേണം. പക്ഷേ ഇതൊന്നുമില്ലാതെ നമുക്ക് വേണ്ടി പ്രിയപ്പെട്ട അച്ഛൻ നല്ല ഒരു ഗീതം ആലപിച്ച് പ്രിയപ്പെട്ട അച്ഛനോട് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ബൈബിള് വായിച്ച ആന്റി, അതുപോലെ പ്രിയപ്പെട്ട മനോജ് വന്നുയർന്ന എല്ലാ വൈദികരോടും വിശ്വാസികളോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദേവീന്ദ്രൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ 13 നോമ്പിന്റെ അനുഗ്രഹങ്ങളെ ആശംസിക്കുന്നു. നോമ്പ് കൂടുതൽ ആത്മീക ഫലം നമ്മളിൽ കായ്ക്കുവാൻ തക്കവണ്ണം ദൈവ പരിശുദ്ധാത്മാവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.